യോഹന്നാൻ അധ്യായം 4. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടു. വാസ്തവത്തിൽ യേശു അല്ല, അവിടുത്തെ ശിഷ്യന്മാരാണ് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം യഹൂദി വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പോയി. അദ്ദേഹത്തിന് ശമര്യയിലൂടെ കടന്നുപോകേണ്ടിയിരുന്നു. അങ്ങനെ അവിടുന്ന് ശമര്യയിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ സ്ഥലത്തിന് സമീപമുള്ള സുഖാർ പട്ടണത്തിൽ എത്തി. അവിടെ യാക്കോബിന്റെ കിണറുണ്ടായിരുന്നു. യേശു യാത്രാക്ഷീണത്താൽ കിണറ്റിനരികിയിരുന്നു. അപ്പോൾ ഏകദേശം മധ്യാഹ്നമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ അവിടെ എത്തി. യേശു അവളോട്
എനിക്ക് കുടിക്കാൻ തരുമോ
എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ യേശുവിനോട്
അങ്ങൊരു യഹൂദനും ഞാനൊരു ശമര്യ സ്ത്രീയുമായിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ
എന്ന് പറഞ്ഞു. എന്തെന്നാൽ യഹൂദർക്ക് ശമര്യരുമായി സമ്പർക്കമില്ല. യേശു അവളോട്
ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അയാളോട് ചോദിക്കുകയും അയാൾ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു
എന്ന് മറുപടി പറഞ്ഞു. സ്ത്രീ പറഞ്ഞു,
പ്രഭു, കോരിയെടുക്കുവാൻ അങ്ങയുടെ കൈവശം ഒന്നുമില്ലല്ലോ. കിണർ ആഴമുള്ളതുമാണ്. പിന്നെ ജീവനുള്ള വെള്ളം അങ്ങയ്ക്ക് എവിടെ നിന്ന് കിട്ടും? അങ്ങ് ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ? അദ്ദേഹമാണ് ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അദ്ദേഹവും പുത്രന്മാരും ആടുമാടുകളും എല്ലാം ഇതിൽ നിന്നാണ് കുടിച്ചിരുന്നത്.
യേശു ഉത്തരം പറഞ്ഞു,
ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് നിറഞ്ഞുവരുന്ന നീരുറവയായിത്തീരും.
സ്ത്രീ പറഞ്ഞു,
പ്രഭോ, ആ വെള്ളം എനിക്ക് തന്നാലും എങ്കിൽ എനിക്ക് ദാഹിക്കാതിരിക്കും. വെള്ളം കോരുവാൻ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യവും ഇല്ലാതാകും.
യേശു അവളോട്
പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക
എന്ന് പറഞ്ഞു.
എനിക്ക് ഭർത്താവില്ല,
അവൾ മറുപടി പറഞ്ഞു. യേശു അവളോട്,
നിനക്ക് ഭർത്താവില്ല എന്നു നീ പറയുന്നത് ശരി. വാസ്തവത്തിൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ നിനക്കുള്ള പുരുഷൻ നിന്റെ ഭർത്താവല്ല. അതിനാൽ നീ പറഞ്ഞത് ശരി തന്നെ
എന്ന് പറഞ്ഞു.
പ്രഭു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
സ്ത്രീ പറഞ്ഞു,
ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധിച്ചിരുന്നത്. എന്നാൽ ആരാധനയ്ക്കുള്ള സ്ഥലം യെരൂശലേം ആണെന്ന് യഹൂദരായ നിങ്ങൾ പറയുന്നുവല്ലോ.
യേശു പ്രസ്താവിച്ചു,
സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലോ യെരൂശലേമിലോ അല്ല എന്നുള്ള സമയം വരുന്നു. ശമര്യരായ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്നല്ലോ വരുന്നത്. എന്നാൽ സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. ഇപ്പോൾ വന്നും ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ആരാധകരെ അത്രേ പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം.
സ്ത്രീ പറഞ്ഞു,
മശീഹ അഥവാ ക്രിസ്തു വരുന്നുവെന്ന് എനിക്കറിയാം. അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് സകലവും വിശദീകരിച്ചു തരും.
നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശീഹ,
യേശു പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ മടങ്ങിയെത്തി. അദ്ദേഹം ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. എങ്കിലും അങ്ങ് എന്തു ചോദിക്കുന്നു എന്നോ അവളോട് എന്തിനു സംസാരിക്കുന്നു എന്നോ ആരും ചോദിച്ചില്ല. ആ സ്ത്രീ കുടം വെച്ചിട്ട് പട്ടണത്തിൽ മടങ്ങിച്ചെന്ന് ജനങ്ങളോട് പറഞ്ഞു,
ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുക, അദ്ദേഹം ക്രിസ്തുവായിരിക്കുമോ?
ജനങ്ങൾ പട്ടണത്തിൽ നിന്ന് യേശുവിന്റെ അടുക്കൽ വന്നു. ഇതിനിടയിൽ ശിഷ്യന്മാർ,
റബ്ബി, ആഹാരം കഴിച്ചാലും
എന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ചു. എന്നാൽ അദ്ദേഹം,
നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിക്കുവാനുണ്ട്
എന്ന് പറഞ്ഞു.
ആരെങ്കിലും അദ്ദേഹത്തിന് ആഹാരം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ
എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞു,
എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവിടുത്തെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. ഇനി 4 കഴിഞ്ഞാൽ കൊയ്ത്താകും എന്ന് നിങ്ങൾ പറയുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ണു തുറന്ന് വയലുകളിലേക്ക് നോക്കുക, അവ കൊയ്ത്തിനു പാകമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ കൊയ്ത്തുകാരൻ കൂലി വാങ്ങുകയും നിത്യജീവനിലേക്ക് വിളവ് ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒന്നിച്ചു സന്തോഷിക്കുവാനിടയാകും. ഒരുവൻ വിതയ്ക്കുന്നു, മറ്റൊരുവൻ കൊയ്യുന്നു എന്നുള്ള പഴഞ്ചൊല്ല് ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യമാകുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു.
ഞാൻ ചെയ്തതൊക്കെയും അദ്ദേഹം എന്നോട് പറഞ്ഞു
എന്ന് സ്ത്രീ പറഞ്ഞ സാക്ഷ്യം നിമിത്തം ആ പട്ടണത്തിലുള്ള ശമര്യരിൽ പലരും അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തങ്ങളോടുകൂടെ വന്ന് പാർക്കണമെന്ന് ശമര്യർ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. രണ്ടു ദിവസം യേശു അവരോടുകൂടെ പാർത്തു. അദ്ദേഹത്തിന്റെ വചനം നിമിത്തം പിന്നെയും ധാരാളം പേർ വിശ്വാസികളായി തീർന്നു. അവർ സ്ത്രീയോട് പറഞ്ഞു,
നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ നേരിട്ട് കേട്ടിരിക്കുന്നു. ഇദ്ദേഹം സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നുമിരിക്കുന്നു.
രണ്ടു ദിവസം കഴിഞ്ഞ് യേശു ഗലീലയ്ക്ക് പോയി. ഒരു പ്രവാചകനും സ്വദേശത്ത് മാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ പറഞ്ഞിരുന്നു. ഗലീലയിലെത്തിയപ്പോൾ ആ ദേശവാസികൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. പെസഹ പെരുന്നാളിന് അവരും പോയിരുന്നതുകൊണ്ട് യേശു യെരുസലേമിൽ ചെയ്തതെല്ലാം അവർ കണ്ടിരുന്നു. താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ അദ്ദേഹം വീണ്ടും വന്നു. കഫർനഹൂമിലെ ഒരു രാജസേവകന്റെ മകൻ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. യേശു യഹൂദിയയിൽ നിന്ന് ഗലീലയിൽ വന്നിട്ടുണ്ടെന്ന് കേട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് മരിക്കറായി കിടക്കുന്ന മകനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അയാളോട് പറഞ്ഞു,
അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാലല്ലാതെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കയില്ല.
രാജസേവകൻ അദ്ദേഹത്തോട്,
പ്രഭു എന്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് വരണമേ
എന്ന് പറഞ്ഞു. യേശു അയാളോട്,
പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും
എന്ന് ഉത്തരം പറഞ്ഞു. ആ മനുഷ്യൻ യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് അവിടെ നിന്നും പോയി. വഴിമധ്യേ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ദാസന്മാർ അയാളെ എതിരേറ്റു. മകന് സൗഖ്യം ലഭിച്ചത് എപ്പോഴെന്ന് ചോദിച്ചതിന്,
ഇന്നലെ 7 മണിക്ക് അവന്റെ പനി വിട്ടുമാറി
എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞ സമയം അതുതന്നെ ആയിരുന്നുവെന്ന് ആ പിതാവ് ഓർമ്മിച്ചു. അങ്ങനെ അയാളും ഭവനത്തിലുള്ളവർ എല്ലാവരും വിശ്വസിച്ചു. യഹൂദിയയിൽ നിന്ന് ഗലീലയിൽ വന്നതിനു ശേഷം യേശു ചെയ്ത രണ്ടാമത്തെ അടയാളമായിരുന്നു ഇത്.